നിരന്തരം പഠനം. ഇന്നു മുതൽ നാം ഒരു പുതിയ പുസ്തകമാണ് പഠിക്കുവാൻ പോകുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം പഠിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഈ പുസ്തകത്തിൽ നിന്നും വളരെയേറെ കേട്ടിട്ടുണ്ട്. ഇതിലെ പല വാക്യങ്ങളും സമൂഹത്തിൽ പഴമൊഴിയാണ്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. പലരും ഈ പുസ്തകത്തിലെ ചിന്ത കൊണ്ട് ചിന്താക്കുഴപ്പത്തിലായിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ മറക്കുന്നില്ല. നമുക്കൊരുമിച്ച് പഠിക്കുമ്പോൾ ആ ചിന്താക്കുഴപ്പമൊക്കെ മാറണം. ദൈവവചനം നമ്മുടെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുമല്ലോ. ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് മുഖാന്തരം ദൈവവചനമാണല്ലോ. ശലോമോനാണ് സഭാപ്രസംഗിയുടെ എഴുത്തുകാരൻ. ഇതുകൂടാതെ ശലോമോൻ സദൃശവാക്യങ്ങളുടെ പുസ്തകവും ഉത്തമഗീതവും എഴുതി എന്ന് നമുക്കറിയാം. സദൃശവാക്യങ്ങളിൽ നിന്നും സഭാപ്രസംഗി വളരെയധികം വ്യത്യസ്തമായ പുസ്തകമാകുന്നു എന്ന് നാം കാണുന്നതാണ്. സദൃശവാക്യങ്ങളിൽ ശലോമോന്റെ ജ്ഞാനം നാം കാണുന്നു. എന്നാൽ ഇവിടെ ശലോമോന്റെ ഭോഷത്വമാണ് നാം കാണുവാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, സദൃശവാക്യങ്ങളിൽ ശലോമോന്റെ ജ്ഞാനം നാം കാണുന്നു. ഇവിടെ അതെ, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോന്റെ ഭോഷത്വം. ശലോമോൻ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നപ്പോഴുള്ള തന്റെ ജീവിതത്തിന്റെ നാടകീയമായ ആത്മകഥയാണ് സഭാപ്രസംഗി. ഈ പുസ്തകത്തിന്റെ തലക്കെട്ടിന്റെ അർത്ഥം സഭാപ്രസംഗി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, പ്രസംഗകൻ അഥവാ തത്വജ്ഞാനി എന്നാണ്. പ്രസംഗി, പ്രസംഗിയാർ. ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം, വേദപുസ്തകത്തിലെ ഏത് പുസ്തകവും ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പുസ്തകത്തിന്റെ ആകമാനമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിലേ അത് വിശദമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉദ്ദേശം നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക തത്വചിന്തയാണ്, ഫിലോസഫി. ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക തത്വചിന്ത, അങ്ങനെയുള്ള തത്വചിന്ത എല്ലായ്പ്പോഴും ഈ പുസ്തകത്തിൽ കാണുന്ന നിഗമനത്തിലെ എത്തിച്ചേരുകയുള്ളൂ. സഭാപ്രസംഗിയുടെ പുസ്തകത്തെ സംബന്ധിച്ച് ഈ കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം തിരുവചനത്തിലെ മറ്റു ഭാഗങ്ങളിൽ കാണുന്ന ചില പ്രസ്താവനകൾ, അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കണം. ദൈവത്തെ കൂടാതെയുള്ള മാനുഷിക തത്വചിന്ത വെളിപ്പെടുത്തുവാനായിട്ടാണ് ഇത് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകം നിരീശ്വരവാദികൾ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒന്നാകുന്നു. അവരുടെ പല ചിന്തകൾക്കും ഊന്നൽ കൊടുക്കുവാൻ കഴിയുന്ന വാക്യങ്ങളെന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നവ പലതും ഇതിൽ നിന്നാണ്. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ദൈവവചനത്തിൽ നിന്ന് തന്നെ എടുത്ത് അവരുടെ ചില തത്വചിന്തകളൊക്കെ സ്ഥാപിക്കുവാനായി ശ്രമിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്നുമാകുന്നു. അവർ ഇതിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് വിമർശകർ ഈ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്നാൽ തെറ്റായ സാഹചര്യത്തിൽ ഇതിൽ നിന്നും ഉദ്ധരിച്ച് അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശത്തിൽ നിന്നും വ്യത്യസ്തമായ തെറ്റായ അർത്ഥമാണ് അവർ നൽകുന്നത്. ദൈവത്തെ കൂടാതെ സന്തുഷ്ടവാനായി ജീവിക്കുവാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നു. ഓരോ ദിവസവും ആയിരങ്ങൾ ആ പരിശ്രമത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ആ തരത്തിലുള്ള പരിശ്രമത്തിന്റെ ഭോഷത്വത്തെ ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായിരുന്നു ശലോമോൻ. ദൈവം കൊടുത്ത ജ്ഞാനമാണ് അവനുണ്ടായിരുന്നത്. മനുഷ്യൻ അറിവുള്ള എല്ലാവിധ സന്തോഷവും എല്ലാ തുറകളും അവൻ പരീക്ഷിച്ചു നോക്കി. സകലവും മായ എന്ന തീരുമാനത്തിലാണ് ശലോമോൻ എത്തിച്ചേർന്നത്. മായ എന്ന വാക്കിന്റെ അർത്ഥം ശൂന്യം, ലക്ഷ്യമില്ലാത്തത് എന്നെല്ലാമാണ്. ഈ വിധത്തിൽ ജീവിതത്തിന്റെ സംതൃപ്തി ഒരിക്കലും കൈവശമാക്കുവാൻ കഴിയുകയില്ല. നീതിമാനായിരുന്ന ഇയ്യോബിന് അവൻ ദൈവദൃഷ്ടിയിൽ ഒരു പാപിയാകുന്നു എന്ന് ദൈവം കാണിച്ചു കൊടുത്തു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഏറ്റവും ബുദ്ധിമാനായിരുന്ന ശലോമോന് അവൻ ദൈവദൃഷ്ടിയിൽ ഒരു ഭോഷനാകുന്നു എന്ന് ദൈവം കാണിച്ചു കൊടുത്തു. ഈ പുസ്തകത്തിൽ നിന്ന് അനേക ഉന്നത ബിരുദധാരികൾക്കും വേദശാസ്ത്രജ്ഞന്മാർക്കും പ്രസംഗകർക്കും ശ്രേഷ്ഠമായ പാഠങ്ങൾ പഠിക്കുവാൻ കഴിയും. അവർ എത്രമാത്രം ജ്ഞാനികളായിരുന്നാലും ബുദ്ധി സാമർഥ്യമുള്ളവരായിരിക്കാൻ അവർ എത്രമാത്രം പരിശ്രമിച്ചാലും വീണ്ടും ജനനം പ്രാപിക്കാത്ത മനുഷ്യൻ ദൈവദൃഷ്ടിയിൽ മൂഢനാകുന്നു. തങ്ങളുടെ ബുദ്ധിസാമർത്ഥ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നവർക്ക് ഇക്കാര്യം അംഗീകരിക്കുക വളരെ വിഷമമുള്ള കാര്യമായിരിക്കാം. ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ കൂടാതെ സംതൃപ്തമായ ജീവിതം സാധ്യമല്ല എന്നാണ്. ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ഉണ്ടെങ്കിലും ഹൃദയത്തിലൊരു ശൂന്യതയായിരിക്കും ഫലം. പണമോ സുഖസൗകര്യങ്ങളോ വളരെയേറെ പദവികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധമില്ല എങ്കിൽ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയമല്ല നമ്മുടേതെങ്കിൽ, വലിയ ശൂന്യതാബോധമായിരിക്കും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്തിന് തൃപ്തി നൽകുവാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയം വലുതാണ്. നാം ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ക്രിസ്തുവിൽ നമ്മുടെ താൽപ്പര്യങ്ങളെ അർപ്പിക്കുമെങ്കിൽ ഹൃദയം സംതൃപ്തമായിത്തീരും. അത് മാത്രമാണ് സംതൃപ്തിയുടെ മാർഗം. മായ എന്ന വാക്ക് ഈ പുസ്തകത്തിൽ 37 പ്രാവശ്യവും, സൂര്യന് കീഴിൽ എന്ന പദപ്രയോഗം 29 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ് ശലോമോൻ ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യ ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നർത്ഥം. തങ്ങളുടേതായ ബുദ്ധി സാമർഥ്യത്തിലും പരീക്ഷണങ്ങളിലും കൂടി മനുഷ്യർ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് ഇവ. ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന ശലോമോൻ ചിന്തിച്ചിരുന്ന ആ കാര്യങ്ങൾ അത് ശരിയല്ല. എന്നാൽ അവ നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചനം ശരിയായതും ദൈവ നിശ്വാസീയവുമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നിരുന്നപ്പോൾ ശലോമോൻ ചിന്തിച്ച അവന്റെ നിരൂപണങ്ങൾ, ചിന്തകൾ ശരിയല്ല. എന്നാൽ അവ നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചനം ശരിയായതും ദൈവ നിശ്വാസീയവുമാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, സൂര്യന് കീഴിൽ, മായ എന്നീ വിശദീകരണങ്ങൾ അതുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരാം. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോഴുള്ള ശലോമോന്റെ നാടകീയമായ ആത്മകഥയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം എന്ന് മുഖവരയിൽ ഞാൻ പറഞ്ഞുവല്ലോ. സദൃശവാക്യങ്ങൾ ശലോമോന്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്നത് പോലെ സഭാപ്രസംഗിയുടെ പുസ്തകം അവന്റെ ഭോഷത്വം വെളിപ്പെടുത്തുന്നു. ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഈ ലോകത്ത് സകലവും മായയാകുന്നു, ഇതാണ് പ്രശ്നം. തുടർന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നതായി കാണുവാൻ കഴിയും. പല രീതിയിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശലോമോൻ പരിശ്രമിക്കുന്നു. അവൻ ശാസ്ത്രം, പ്രകൃതി നിയമങ്ങൾ, ജ്ഞാനവും തത്വശാസ്ത്രവും ഭൗതികവും ഉല്ലാസകരവുമായ സകലവും പരീക്ഷിച്ചു നോക്കുന്നു. മതം, ധനം, ധാർമ്മികത്വം ഇവയെല്ലാത്തിനെക്കുറിച്ചും അവൻ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അവസാനം പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ തന്റെ പരീക്ഷണങ്ങളുടെ ഫലം നമുക്ക് നൽകുന്നു. ഈ പരീക്ഷണങ്ങളുടെ ഓരോന്നിന്റെയും കണ്ടെത്തൽ മാനുഷികമാണ്, ദൈവിക സത്യങ്ങളല്ല എന്ന വാസ്തവം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ കണ്ടെത്തലാണ് ഇവിടെ പറയുന്നത്. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ കണ്ടെത്തൽ. വേദപുസ്തകം ദൈവനിശ്വാസ്യമാകുന്നു എന്ന് നാം പറയുമ്പോൾ, അതല്ല എങ്കിൽ ദൈവാത്മ പ്രേരിതമാകുന്നു എന്ന് പറയുമ്പോൾ, ദൈവ നിശ്വാസ്യത എന്നതിന്റെ അർത്ഥം നാം തെറ്റിദ്ധരിക്കരുത്. ദൈവ നിശ്വാസ്യത തിരുവചനത്തിലെ വാക്യങ്ങളുടെ തെറ്റിക്കൂടായ്മയ്ക്കുള്ള ഉറപ്പാണ്. എല്ലായ്പ്പോഴും അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആശയങ്ങളായിരിക്കില്ല ദൈവവചനത്തിലെ വാക്യങ്ങളുടെ തെറ്റിക്കൂടായ്മയ്ക്കുള്ള ഉറപ്പാണ്. എല്ലായ്പ്പോഴും അതിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആശയങ്ങളായിരിക്കില്ല. സാഹചര്യങ്ങൾ പരിഗണിക്കുകയും പ്രസ്താവന നടത്തുന്ന ആളിന് ശ്രദ്ധ കൊടുക്കുകയും ഏത് സാഹചര്യത്തിലാണ് പ്രസ്താവിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഉദാഹരണമായി, കർത്താവായ യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്ത കാര്യത്തിൽ ആ സംഭവത്തിന്റെ രേഖ ദൈവാത്മപ്രേരിതമാണ്. എന്നാൽ യൂദായുടെ പ്രവൃത്തി ദൈവനിശ്വാസ്യമായിരുന്നില്ല, ദൈവാത്മപ്രേരിതമായിരുന്നില്ല, മറിച്ച് അത് പൈശാചികമായ പ്രവൃത്തിയായിരുന്നു. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ താൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിതത്തിൽ സംതൃപ്തി അന്വേഷിച്ച് നടന്നപ്പോൾ ശലോമോൻ പറഞ്ഞ വാക്കുകൾ തെറ്റുകൂടാതെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. എന്നാൽ ദൈവത്തിന്റെ ചിന്തയുമായി അതെല്ലായ്പ്പോഴും പൊരുത്തപ്പെടുന്നതായിരിക്കില്ല എന്നർത്ഥം. ചില തത്വശാസ്ത്രമൊക്കെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതൊക്കെ ദൈവചിന്തകളാകുന്നു, സത്യം മാത്രമാകുന്നു എന്ന് ചിന്തിക്കുവാൻ പാടില്ല. ഇത് ആര് എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ശലോമോൻ പറഞ്ഞത് തിരുവചനത്തിൽ തെറ്റുകൂടാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവനിശ്വാസ്യത ഉറപ്പു തരുന്നു. ഇനിയും പ്രശ്നം അവതരിപ്പിച്ചിരിക്കുന്നതായി 1:1 നാം കാണുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം പല പ്രാവശ്യം വായിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ചെറിയൊരു പുസ്തകമാണല്ലോ, ശ്രദ്ധിച്ചു വായിക്കുക. ഇതിൻ്റെ 1:1 നാം കാണുന്നത് യെരുശലേമിലെ രാജാവായി ദാവീദിൻ്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഈ വിശദീകരണം ശലോമോൻ രാജാവിന് മാത്രമേ യോജിക്കുന്നുള്ളൂ എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ദാവീദിന് മറ്റു പുത്രന്മാർ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ ശലോമോൻ മാത്രമേ യെരുശലേമിൽ രാജാവായിരുന്നുള്ളൂ. ശലോമോനാണ് ഇവിടുത്തെ പ്രസംഗകൻ അഥവാ തത്വചിന്തകൻ, ഫിലോസഫർ. ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്തു എന്ന കാര്യം നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവം ശലോമോന് കൊടുത്ത ജ്ഞാനം നാം ചിന്തിക്കുന്ന ജ്ഞാനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമാകുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. അവന് ആത്മീയ വിവേചന ശക്തി കൊടുത്തു എന്നാണ് നാം സാധാരണ ചിന്തിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി ചോദിച്ചുപോലുമില്ല എന്നതാണ് തിരുവചനം പറയുന്നത്. ശലോമോൻ അതിനുവേണ്ടി ചോദിച്ചുപോലുമില്ല. ശലോമോൻ അപേക്ഷിച്ചത് ഇതാണ്. രാജാക്കന്മാരുടെ 1:3 നാം അത് കാണുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അവൻ ആഗ്രഹിച്ച കാര്യം, അതായത് ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം, ദൈവം അവന് കൊടുത്തു എന്ന് കരുതാവുന്നതാണ്. ഭരണകാര്യങ്ങളിൽ അവൻ വളരെ ജ്ഞാനിയായിരുന്നു. ജനത്തിന് വളരെ നല്ല വിധത്തിൽ ശലോമോൻ ഭരണം നടത്തി. ദൈവം അവന്റെ കാലം സമാധാനത്തിന്റെ ഭരണകാലമാക്കി കൊടുത്തു. അതെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ശലോമോന്റെ ബുദ്ധിസാമർഥ്യവും ഭരണവും കണ്ടു പഠിക്കുന്നതിനായി വന്നു എന്ന് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ദൈവാലയത്തിലുള്ള യാഗപീഠത്തിൽ പാപിക്കു വേണ്ടി യാഗം അർപ്പിക്കുന്നതിൽ കൂടി അവൻ ദൈവത്തിന് സാക്ഷ്യം കൊടുത്തു. വിദൂരതയിൽ, അതെ, ലോകത്തിന്റെ അറ്റത്തുനിന്ന് എന്ന് തിരുവചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന വിധത്തിൽ ശേബാരാജ്ഞി വന്ന് ശലോമോനിൽ നിന്ന് പഠിച്ചത് ഇതൊക്കെയായിരുന്നു. എന്നാൽ ആത്മീയ വിവേചന കാര്യത്തിൽ ശലോമോന് യാതൊരു ജ്ഞാനവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കാം. എന്നാൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാകും. ശലോമോനെ ദൈവത്തിൽ നിന്നകന്ന് സൂര്യന് കീഴിൽ തന്റെ പരീക്ഷണങ്ങൾ നടത്തുന്നവനായി നാം ഈ പുസ്തകത്തിൽ കാണുന്നു. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവപൈതലിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് സൂര്യന് കീഴിലിരുന്ന് പരീക്ഷണം നടത്തുന്ന ഈ മനുഷ്യൻ. 2 നോക്കിക്കാട്ട്. ഹ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹ മായ മായ, സകലവും മായയത്രേ. ഇവിടെ മായ എന്ന് പറയുന്നത് ശൂന്യതയെയാണ് സൂചിപ്പിക്കുന്നത്. യാതൊരു ഉദ്ദേശമോ ലക്ഷ്യമോ കൂടാതെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണിത്. ഒരു മൃഗമോ പറവയോ ജീവിക്കുന്നത് പോലെ ജീവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ജീവിതം നയിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു മറുപടി പറയുവാനില്ലാത്ത എത്രയെത്ര ആളുകൾ, അഥവാ ഒരു മറുപടിക്ക് വേണ്ടി ഒരു മറുപടി പറഞ്ഞാൽ തന്നെ യാതൊരു കഴമ്പുമില്ലാത്തതായ അവരുടെ ഉദ്ദേശങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ചില ആളുകളെ? സദാസമയവും അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ വളരെ രസകരമായി തോന്നും. അവരുടെ ജീവിതം എത്ര അർത്ഥശൂന്യമാണ്, ലക്ഷ്യബോധമില്ലാത്തവയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റ് സ്ഥലങ്ങളിൽ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ചും അവർ കണ്ട ചില പടങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർ തമ്മിൽ ചോദിക്കും. ചിലർ പറയും, നാം കഴിഞ്ഞ വർഷം പോയ ആ സ്ഥലമുണ്ടല്ലോ, ഓഹ് അത് ഭയങ്കര വിരസമാണ്, ഇനി അങ്ങോട്ട് പോകണ്ടായിരുന്നു. ജീവിതത്തിൽ ലക്ഷ്യമോ ഉദ്ദേശമോ അവർക്കില്ല. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ പോയാൽ എവിടെ ചെന്നെത്താനാണ്? സലോമോന്റെ കണ്ടെത്തലും ഇതുതന്നെയാണ്. മായ, മായ, സകലവും മായയത്രേ. ശൂന്യത, എല്ലാം ശൂന്യം. ഉള്ളിൽ യാതൊന്നുമില്ലാത്ത ഒരു വലിയ സഞ്ചി പോലെയാണത്. വലിയൊരു സഞ്ചി, പക്ഷെ ഉള്ളിൽ യാതൊന്നുമില്ല. സദൃശവാക്യങ്ങളിൽ സലോമോൻ നമുക്ക് ജ്ഞാനം പറഞ്ഞു തരുന്നു. എന്നാൽ സഭാപ്രസംഗിയിൽ ജ്ഞാനമല്ല, ഭോഷത്വമാണ് കാണുവാൻ കഴിയുന്നത്. തുടർന്ന് ഉത്തമഗീതത്തിൽ സ്നേഹമാണ് വിഷയം. ജ്ഞാനം, ഭോഷത്വം, സ്നേഹം, ഈ മൂന്ന് രംഗങ്ങളിലും സലോമോൻ അതിനിപുണനായിരുന്നു. ഒരു ഭോഷനായി അഭിനയിക്കുവാൻ അവൻ അറിയാമായിരുന്നു. ഭരണകാര്യങ്ങളിൽ അവൻ വളരെയധികം സാമർഥ്യമുള്ളവനായിരുന്നു, ജ്ഞാനിയായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം ഒരു കഥ തന്നെയായിരുന്നു. മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായിരുന്ന ശലോമോൻ, എന്നാൽ അവനേക്കാൾ അധികം ഭോഷന്റെ ഭാഗം അഭിനയിച്ചിട്ടുള്ളവർ ഇല്ല തന്നെ. ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ഏറ്റവും വലിയ ഭോഷനായിരുന്നു എന്നത് വൈരുദ്ധ്യം തന്നെ. സഭാപ്രസംഗിയുടെ പുസ്തകം ഇത് വെളിപ്പെടുത്തുന്നത് അത്രേ. ഈ കാര്യത്തിൽ പലരും എന്നോട് വിയോജിച്ചെന്ന് വന്നേക്കാം, എന്നാൽ വാസ്തവം അതല്ലേ. ഇത് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇതുതന്നെയാണ്. വളരെയേറെ പഠിപ്പും വളരെയേറെ ജ്ഞാനവുമൊക്കെ ഉണ്ട് എന്നവർ ചിന്തിക്കുന്നു. അതെ, അങ്ങനെ ഉണ്ട് താനും. എന്നാൽ പ്രാവർത്തിക ജീവിതത്തിൽ ഭോഷത്തരം മാത്രമേ ഉള്ളൂ. ഉന്നതന്മാർ, എന്നാൽ കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയുമില്ല. വളരെ വലിയ പഠിത്തമുള്ളവർ, എന്നാൽ ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളുടെ പിൻപേ പോകുന്നവർ. മായ, മായ, സകലവും മായയത്രേ. അതാണ് ദൈവത്തെ കൂടാതെയുള്ള ജീവിതം. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ നടപ്പും സംസാരവും അതാണ്. ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നേടണമെന്നാണ് അവന്റെ പരിശ്രമം. എന്നാൽ അവന്റെ ശൂന്യത നികത്തുവാൻ അവന് സാധിക്കുന്നില്ല. അവന്റെ ശൂന്യത നികത്തുവാൻ അവൻ പാടുപെടുന്നു, പരിശ്രമിക്കുന്നു. എന്നാൽ അവന്റെ പരീക്ഷണങ്ങളൊക്കെ പരാജയത്തിലാണ്. മനുഷ്യൻ പരീക്ഷണങ്ങൾ നടത്തുന്നതായി തുടർന്ന് നാം കാണുന്നു. മൂന്നാം വാക്യം കൂടി നമുക്കിന്ന് നോക്കാം. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടാകുന്നു. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ ചിന്തയാകുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമത്രേ. ദൈവം തന്റെ അഭിപ്രായമല്ല ഇവിടെ നൽകിയിരിക്കുന്നത്, ഇത് മനുഷ്യന്റെ ചിന്ത. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ലോകപ്രകാരമെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കിയിട്ടും മായ, മായ എന്ന് മാത്രമാണോ പറയുന്നത്? ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാൻ, ജീവിതം ആസ്വദിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? താങ്കളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ ജീവിതത്തെ ശരിയായ പാതയിൽ മുൻപോട്ട് നയിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ശലോമോന്റെ ജീവിതം നമ്മുടെ മുൻപിൽ ഒരു വലിയ പാഠമാണ്. കർത്താവെ, ലോകപ്രകാരമുള്ള വലിയ അറിവുകളേക്കാൾ ഉപരി ദൈവിക ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുസ്തകത്തിലെ അറിവുകൊണ്ട് മാത്രമായില്ല, പ്രായോഗിക ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുന്നതാണ് അനുഗ്രഹം. അവ പ്രാവർത്തികമാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ട് തൃപ്തിപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ ദൈവിക ജ്ഞാനത്തിലൂടെ സമ്പുഷ്ടരായി മുൻപോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,